ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരവസരം തന്ന യുജനസിക്കങ്ങൾക്കും പ്രത്യേകിച്ച് അച്ഛനും അച്ഛന്മാർക്കും എല്ലാ ഇടവാങ്ങൾക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. നമ്മളിന്ന് യുജനസിക്ക ഞായറായിട്ട് കൊണ്ടാടുകയാണല്ലോ. ഇന്ന് നവതിയുടെ ആഘോഷം തുടങ്ങുകയാണ്. 2022-23 വർഷങ്ങളിലാണ് നവതി, 90 വർഷമായി. അപ്പം അതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ സഭയായി ചിന്തിക്കുവാനായിട്ട് യുജനസിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെ, യുവജന ഞായർ, യൂത്ത് ഇൻഹെറിറ്റൻസ് ഓഫ് ഫെയ്ത്ത്, യുവജനം വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചക്കാർ എന്നുള്ള ആ വാക്ക്, ആ ഒരു അത് നമുക്ക് എല്ലാവർക്കും അവിശ്വാസത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് യുജനസഖ്യങ്ങൾ അല്ലെ. കാരണം യുജനസഖ്യമാണ് നാളത്തെ സഭയുടെ കെട്ടുറപ്പും സഭയെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള ആ ഒരു വലിയ തീരുമാനത്തേക്ക് ആണ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്. ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന അധ്യായം എബ്രായർ 12:1-11 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് രണ്ടാം പാഠമായി നമ്മൾ വായിച്ച എബ്രായർ 12:1-11 വരെയുള്ള ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുകയും ചെയ്തു. നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിന് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുപോകും. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗരടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി നമ്മെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രേ എന്ന് തോന്നും. പിന്നത്തേതിനോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഒരു നിമിഷം നമുക്ക് തന്നെ നോക്കാം. ഞങ്ങളെ അതിവാസികളുമായി സ്നേഹിക്കുന്ന ദൈവമേ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങൾ നിൻ്റെ വചനത്തിൽ ഞങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പാ, നിൻ്റെ സാന്നിധ്യം കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും നിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. നമ്മളെല്ലാവരും പലവിധ പരീക്ഷകളിൽ എഴുതിയിട്ടുള്ളവരാണ്. അതായത് ഞാൻ എക്സാംസ്, നമ്മുടെ ഗ്രാജുവേഷൻ എക്സാംസ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാംസ്, അങ്ങനെ പല ഇൻ്റർവ്യൂസ് അല്ലേ. നമ്മളെങ്ങനെയാണ് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്? ആ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, എക്സാമിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും എക്സാമിൻ്റെ റിസൾട്ട്സ്. കാരണം എക്സാം നമുക്ക് എന്ത് ഔട്ട്പുട്ട് തരും അതനുസരിച്ചാണ് നമ്മുടെ പ്രിപ്പറേഷന് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു നല്ലൊരു എൻട്രൻസ് എക്സാമാണ്, നമുക്കറിയാം നമുക്ക് നല്ലൊരു ഗ്രാജുവേഷൻ കോളേജിൽ കയറണം. അതുവഴി നമുക്ക് നല്ലതായിട്ട് പഠിക്കുവാനും പല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യുവാനും സാധിക്കും. അത് കഴിഞ്ഞ് നല്ലൊരു ഭാവി, നല്ലൊരു ജോലി ലഭിക്കും. അതുവഴി നമുക്ക് നല്ലൊരു ഭാവി ലഭിക്കുമെന്ന് കാണുമ്പോൾ നമുക്ക് ആ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യും. നമ്മൾ ആദ്യം പലവിധ ചിന്തകളൊക്കെ ആയിരുന്നു, അതെല്ലാം നമ്മൾ സ്ട്രീംലൈൻ ചെയ്യും. നമ്മുടെ എക്സാമിലേക്ക് മാത്രമാവും നമ്മുടെ ചിന്തകൾ. അതുവഴി നമ്മുടെ ഉറക്കം തന്നെ അല്ലേ, നമ്മുടെ പകൽ രാത്രി പകലായി മാറും. നമ്മുടെ പഠിത്തം, നമ്മുടെ ബാക്കിയുള്ള കളികൾ, അങ്ങനെയുള്ളതെല്ലാം ഉപേക്ഷിച്ച് എന്താണ് നമ്മളെ ആ ഒരു എക്സാമിന് പ്രിപ്പറേഷൻ നമ്മളെ ഇങ്ങനെ ആക്കുന്നത്? ആ എക്സാമിലേക്കുള്ള ആ നോട്ടമാണ്, കാരണം എക്സാം തരുന്ന റിസൾട്ട്സിൻ്റെ ആ നോട്ടമാണ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നമ്മളെ ആ രീതിയിൽ നമ്മളെ തയ്യാറാക്കുന്നത്. കാരണം നമുക്കറിയാം പല റേസൊക്കെ നടത്തുന്നവർ എങ്ങനെയാണ് ആ പ്രിപ്പറേഷൻ ചെയ്യുന്നത്, ആ റേസിൻ്റെ റിസൾട്ടും അതുവഴി അവർക്ക് ലഭ്യമാകുന്ന ആ ഒരു റിസൾട്ട്സ് കാണുമ്പോൾ അവരുടെ പ്രിപ്പറേഷനും അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൊടുക്കുക. അല്ലേ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിൻ്റെ ആ റിസൾട്ട്സാണ് അല്ലേ, ആ ഓട്ടത്തിൻ്റെ ആ റിസൾട്ട്സ് നമ്മൾ കാണുമ്പോഴാണ് ആ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആകയാൽ നാമും അല്ലേ, നമ്മൾ ഓരോരുത്തരും അവിടെ ഉൾക്കൊള്ളുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, ഇവിടെ ഒരു വലിയ സമൂഹത്തെ, സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തെ ഇവിടെ കാണിക്കുന്നു. എബ്രായർ 11 അധ്യായം നമുക്കറിയാം അല്ലേ, വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. അതിപ്രകാരം തുടങ്ങുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് വിശ്വാസ വീരന്മാരെ കാണാൻ പറ്റും അല്ലേ. വിശ്വാസത്താൽ 11:4 ഇപ്രകാരം പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ, 11:5 വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ, വിശ്വാസത്താൽ ഇസാഖ്, വിശ്വാസത്താൽ യാക്കോബ്, വിശ്വാസത്താൽ യോസഫ്, വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ റാഹാബ്. പിന്നെ ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാഖ്, ഷിംഷോൻ, ഇബ്താഖ്, ദാവീദ്. കാരണം ആ ഒരു വിശ്വാസ വീരന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. കാരണം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൊടുക്കുക. കാരണം നമ്മളെന്ത് ലേസേഡ് അല്ലേ, കാരണം ഇംഗ്ലീഷിലത് പറയുന്നത് ലേസേഡ് എന്നാണ് അല്ലേ. കാരണം പാപവും ഭാരവും സൈഡിലേക്ക് മാറ്റി നമ്മുടെ നോട്ടം എന്തായിരിക്കണം, നമ്മുടെ ഓട്ടത്തിലേക്ക് മാത്രമാകുമ്പോൾ നമ്മൾ എന്ത് നോക്കണമെന്നിവിടെ എബ്രായ എഴുത്തുകാരൻ പറയുന്നു. എന്താണ് നമ്മൾ നോക്കേണ്ടത്? ആ ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ നമ്മളെന്ത് ഭാവവും ഭാരവും നോക്കേണ്ടത്? നമുക്ക് തിരിച്ച് എന്ത് നോക്കണമെന്നിവിടെ പറയുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. കാരണം യേശുവിനെ വേണം നോക്കി നമ്മൾ ഓട്ടം ഓടേണ്ടത്. കാരണം നമ്മുടെ നോട്ടം എപ്പോഴും യേശുവിലായിരിക്കണം. ആ യേശുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു റിസൾട്ട്സിനെ വേണം നമ്മൾ നോക്കാനെന്ന് പറയുന്നു. ഇവിടെ ഇപ്രകാരം പറയുന്നു, 11:39 പറയുന്നു, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. കാരണം ഇത്രയും വലിയ വിശ്വാസ വീരന്മാരെ ഒരു പട്ടിക, പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ പട്ടിക നിന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട് വിശ്വാസ വീരന്മാരുടെ, കാരണം ചിലർ മരിച്ചവർ ഉയർത്തുന്നേറ്റു, മരണം ഭേദ്യമേറ്റു. കാരണം അവരെല്ലാവരെയും ഒറ്റ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നമ്മൾ ഇവരെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമ്മൾ ആരെ നോക്കണം? യേശു ക്രിസ്തുവിനെ നോക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഈ ലോകത്തിലുള്ള ആരെ നോക്കിയാലും നമുക്ക് ആ ഓട്ടത്തിൻ്റെ, നമ്മുടെ ആ സ്ഥിരത നമുക്ക് ലഭ്യമാകുകയല്ല. നമ്മുടെ സ്ഥിരത ലഭ്യമാകണമെങ്കിൽ നമുക്ക് ആ ഓട്ടം യേശു ക്രിസ്തുവിനെ വേണം നോക്കി ഓടാൻ എന്നിരിക്കുന്നു പറയാൻ. അപ്പം ഈ 12 ആ ഒരു ഓട്ടത്തിനെ പറ്റി പറയുന്നു അല്ലേ. എന്ത് ചെയ്തു യേശുക്രിസ്തു? ആ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. യേശു എങ്ങനെ ഓടി? ആ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷത്തെയാണ്. എന്താണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും സാൽവേഷനാണ് ആ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. അതാണ് യേശുവിനെ അല്ലേ ആ ഓട്ടം ഓടുവാൻ എന്ത് ക്രൂശിനെ സഹിക്കുകയും അപമാനം അലക്ഷ്യമാക്കി. കാരണം ക്രൂശ് എന്ന അപമാനം സഹിക്കാൻ അല്ലേ, കാരണം അതിനെ അലക്ഷ്യമാക്കി അതിനെ സഹിക്കാൻ യേശുവിനെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ആ സാൽവേഷൻ അല്ലേ രക്ഷ എന്ന ആ ഒരു ലക്ഷ്യമാണ് അല്ലേ. ഇവിടെ ആ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥത വെക്കുവാൻ, ആ ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആ നമ്മുടെ മധ്യസ്ഥയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി ആ ഓട്ടം ഓടുവാൻ യേശുവിനെ സഹായിച്ചത് ആ നമ്മുടെ സന്തോഷമാണ്, നമ്മുടെ രക്ഷ എന്ന സന്തോഷമാണ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജഡസ് 9 ഇപ്രകാരം പറയുന്നു, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടതല്ലയോ. ഇവിടെ രണ്ട് പിതാക്കന്മാരെ നമ്മൾ ഇവിടെ കാണിക്കുന്നു. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ, നമ്മുടെ ആത്മാക്കളുടെ പിതാവ് അല്ലേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാരെ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് നമ്മുടെ ഓട്ടം സഹായിക്കുവാൻ അല്ലേ ഓട്ടം ഓടുവാൻ അവർ നമ്മളെ അവരാണ് സഹായിച്ചത് അല്ലേ. അവിടെ കാരണം ഈ ലോകത്ത് നമ്മൾ ജനിച്ചു വീണപ്പോൾ നമുക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഓടേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമുക്കറിയില്ലായിരുന്നു. അവരുടെ ഗൈഡൻസാണ് നമ്മെ എങ്ങോട്ട് ഈ ഓട്ടം ഓടുവാൻ, കാരണം നാം ഇന്നിവിടെ ആയിരിക്കുന്നതും അല്ലേ നമ്മുടെ ഈ ഒരു, കാരണം നമ്മളല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സെലക്ഷൻ എടുക്കുകയല്ലായിരുന്നു. കാരണം നമ്മളെ ആ സെലക്ഷനിലേക്ക് നമ്മെ നയിച്ചത്, നമ്മളെ ഗൈഡൻസ് ചെയ്തത് എങ്ങനെയാണ്? നമ്മുടെ ജഡസംബന്ധമായ നമ്മുടെ പിതാക്കന്മാരാണ്. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നു അല്ലേ, കാരണം അവരുടെ ഗൈഡൻസ് നമ്മൾ ഏറ്റെടുത്തു. എന്നാൽ ആത്മാക്കളുടെ പിതാവിന് നാം ഏറ്റവും കീഴടങ്ങേണ്ടി ജീവിച്ചല്ലേ. കാരണം ഇവിടെ ദൈവത്തെ നമ്മുടെ ആത്മാവുടെ പിതാവായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് ബൈബിള് പറയുന്നത്? Romans 8:16 ഇപ്രകാരം പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ശരീരം ദേഹം, ദേഹി, ആത്മാവ് അല്ലേ, മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിലെ ആത്മാക്കൾ അല്ലേ, നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ, നമ്മുടെ പിതാവാണ് ദൈവമെന്ന് നമ്മുടെ ആത്മാവോട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. കാരണം എട്ടിൻ്റെ പതിനാല് പ്രകാരം പറയുന്നു, റോമർ 8:14 പ്രകാരം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അല്ലേ. കാരണം ദൈവാത്മാവ് ഉള്ളവരല്ല, ദൈവാത്മാവ് നടത്തുന്നവരാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് ഇവിടെ പറയുന്നു. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന അല്ലേ, കാരണം ആ മക്കൾ പിതാവിൻ്റെ ആ സ്വരം കേട്ടുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ ആഗ്രഹമെന്നും, ആ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളെന്നും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത് അല്ലേ. നമുക്ക് തന്നത് ഏതാ? പുത്രത്തിൻ്റെ ആത്മാവ്. നമുക്ക് എപ്പോൾ എവിടെ വെച്ചാണ് നമുക്ക് ആത്മാവിനെ തന്നത്? മത്തായി 3:11-12 പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് പറയുന്ന വാക്യമാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുകയാണ് അല്ലേ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനമേൽപ്പിക്കുന്നുള്ളൂ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ജഡസംബന്ധമായ പിതാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ, അവരോട് പറയാൻ പറ്റും. കാരണം അവരെ മാറ്റാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല, നമുക്ക് ആരെയും മാറ്റുവാൻ സാധിക്കത്തില്ല, നമുക്ക് അവരോട് പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം. നമ്മുടെ പുറത്തുള്ള കഴിവുകൾ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലേ, നമുക്ക് ആരെയും ഒരാളെ പോലും മാറ്റുവാൻ നമുക്കില്ല, സ്വയം മാറുകയല്ലാതെ വേറെ ആരെയും മാറ്റുവാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നു എന്താണ്, പക്ഷെ വേറൊരുവനുണ്ട്, എൻ്റെ പിന്നാലെ വരുന്ന ഒരുവനുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കൽപ്പിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തരും, നമ്മുടെ ഉള്ളിൽ നിന്നും അല്ലെ, ഉള്ളിൽ നിന്നും ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ ഗൈഡൻസ് ചെയ്യാൻ, നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മളെ ഗൈഡൻസ് ചെയ്യുവാൻ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ തരും. നമുക്ക് നമ്മൾ ഓരോരുത്തരും സ്നാനത്താലും തൈലലേപനത്താലും നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് അല്ലേ. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ അല്ലേ, നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചവരാണ്. എന്താണ് പറയുന്നത്? അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നു. രണ്ട് സ്നാനമാണ് യേശുക്രിസ്തു നമ്മെ നടത്തുന്നത് അല്ലേ. കാരണം നമ്മളെ പരിശുദ്ധാത്മാവിലും തീയിലും, നമുക്ക് ഓരോരുത്തർക്കും ആ കുരിശിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അതുപോലെ തീയിൽ, എന്താണ് തീ എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. എന്താണ് അവിടെ പറയുന്നത്? ഈ കളമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാണ് അല്ലേ. നമ്മുടെ ശരീരത്തെ ഗോതമ്പ് എന്ന് പറയുന്നത് നല്ല അംശങ്ങൾ കൂടുതൽ നല്ലതായിട്ട് വളരുവാൻ അല്ലെ, കൂടുതൽ നല്ലതായിട്ട് കത്തി വളരുവാൻ നമ്മെ സഹായിക്കും. എന്നിട്ട് എന്ത്? പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും അല്ലെ, പതിര് അത് നമ്മളിൽ നിന്നും അകറ്റിക്കളയും. കാരണം നമ്മളെ തീയിലൂടെ നമ്മളെ നടത്തും അല്ലെ, നമ്മളെ ആ ഒരു ഗൈഡൻസിലൂടെ നമ്മളെ നടത്തും എന്നാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും കൃഷിയൊക്കെ അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യും? നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കാനായിട്ട് ആ കളം വെച്ച് വീശി അല്ലേ, ആ കളത്തെ ആ നെല്ല് നേരെ വീഴും, പതിരങ്ങോട്ട് വീശുമുറം വെച്ച് വീശുമ്പോൾ പതിര് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആവും. അതുപോലെ നമ്മളെ തീയിലും പരിശുദ്ധാത്മാവിലും അല്ലേ, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഈ ലോകത്തിലെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജഡസംബന്ധമായ പിതാക്കന്മാർക്കുടെ ഗൈഡൻസ് ഒരിക്കലും നമുക്ക് ഉള്ളിൽ നിന്നും ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കത്തില്ല. അവർക്ക് വെളിയിലൂടെ പറയുവാനും സാധിക്കത്തുള്ളൂ. നമ്മുടെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ആ ഉള്ളിൽ നിന്നുമുള്ള ജീവജല നദികൾ നമ്മളോട് ഒഴുകുവാൻ നമ്മളെ സഹായിക്കും. അവർക്കറിയാം അവർ ശിഷ്യത കുറേ 10 പ്രകാരം പറയുന്നു, അവർ ശിഷ്യത കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് തന്നെ ശിക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചത് അല്ലേ, നമ്മെ ശിക്ഷിച്ചത് അവർക്ക് ആ ഒരു അവരുടെ രീതിയിലാണ്. പക്ഷേ യേശുക്രിസ്തു എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മെ ഗുണത്തിനായിട്ടാണ് നമ്മെ ശിക്ഷിക്കുന്നത്. ഇവിടെയാണ് ആ ഒരു ശിഷ്യയുടെ രീതി. ആ 3 തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പറയുന്നത് മനസ്സിലാക്കാം. 5, മകനെ കർത്താവിൻ്റെ ശിഷ്യ നിരസിക്കരുതേ, അവൻ ശാസിക്കുമ്പോൾ മുഷികിയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ഇത് സങ്കീർത്തനം 94:12 ആ 94:12 എടുത്തിട്ട് ഇപ്രകാരം പറയുന്നു, എന്നിങ്ങനെ മക്കളോടെന്നപോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറഞ്ഞുകൊള്ളുവോ? ഇവിടെ ഇവിടെയാണ് പറയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് യേശുക്രിസ്തു നമ്മളോട് സംവാദിക്കുന്നത്, മക്കളോടെന്നപോലെ സംവാദിക്കുന്ന പ്രഭുവാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഗൈഡ് ചെയ്യുകയാണ് അല്ലേ. കാരണം ആ ഒരു സ്വരം കേൾക്കുവാൻ, ആ ഒരു പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ ആ സ്വരം കേൾക്കുവാൻ നമ്മളെ തന്നെ തയ്യാറാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. കാരണം നമ്മളെ എങ്ങനെ ഗൈഡ് ചെയ്യണം, നമ്മളെ ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഗൈഡൻസിലേക്ക് നമ്മൾ തിരിയേണ്ടതിൻ്റെ ആവശ്യകത, നമ്മൾ ഓരോരുത്തരും തിരിയേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ. കാരണം ഉള്ളിൽ നിന്നും എങ്ങനെ എന്നിങ്ങനെ മക്കളോടെന്നപോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം അല്ലേ, ആ ഒരു മക്കളോടെന്നപോലെ നമ്മളോട് തികച്ചും അല്ലേ നമ്മളെ പ്രബോധിപ്പിക്കുന്ന ആ പ്രബോധനം നിങ്ങൾ മറന്നു കളയരുത് അല്ലേ. നിങ്ങളെ ആ ഒരു പ്രബോധനം നമ്മൾ ഒരിക്കലും അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ബാലശിഷ്യ സഹിച്ചാൽ ദൈവം മക്കളോടെന്നപോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഇവിടെയുള്ളൂ അല്ലേ. കാരണം ആ ഒരു ബാലശിഷ്യ, എന്ന് പറഞ്ഞാൽ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ്, കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമുക്ക് തരുമ്പം ചിലത് തെറ്റാണെന്നും ചിലത് അല്ലേ ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ ഒരു ബാലശിഷ്യ നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിനാൽ നടത്തപ്പെടുന്നവരാകുന്നു. അല്ല, ആ ബാലശിഷ്യ നമ്മൾ നിരസിച്ചാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിഷ്യ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗരടയന്മാരത്രെ അല്ലേ. നമ്മൾ ആ ബാലശിഷ്യക്ക് എതിരായിട്ട് ജീവിക്കുവാണെങ്കിൽ അല്ലേ, ആ ബാലശിഷ്യ നമ്മൾ നിരസിച്ചാൽ അല്ലേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മളെ ഡിസ്കാർഡ് ചെയ്താൽ നമ്മൾ എന്താണ് കൗലടയന്മാരത്രെ അല്ലേ. കാരണം അവിടെ ഇംഗ്ലീഷിൽ ബാസ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അല്ലേ, ഏത് ശിഷ്യയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരം അത്രേ, അതിനാൽ പിന്നത്തതിനോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിലെ മാതാപിതാക്കൾ നമ്മളെ ഗൈഡ് ചെയ്തപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തു, നമ്മളാ ഗൈഡൻസ് കേട്ടവരുണ്ട് കേൾക്കാത്തവരുണ്ട് അല്ലേ. കേട്ടവർക്ക് നമുക്കറിയാം നമുക്കത് ഗുണത്തിനായിട്ടാണ് നമ്മൾ ആ ഒരു ഗൈഡൻസ് നമുക്ക് ജീവിക്കാൻ സാധിച്ചു അല്ല അല്ലെ. അതുപോലെ ആ ശിഷ്യ അതൊരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു, പക്ഷെ നമ്മൾ അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശിക്ഷണം നമ്മൾ നിരസിക്കുവാണെങ്കിൽ നമ്മുടെ ഇനി അല്ലേ നമ്മുടെ ഭാവി എങ്ങോട്ട് പോകുമെന്ന് ഇവിടെ പറയുന്നു. ഇപ്രകാരം പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ തൃപ്പകാരം പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇവിടെ യേശുക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ ഇപ്രകാരം പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമുക്കറിയാം ദേഹം, ദേഹി, ആത്മാവ് അല്ലേ. ഇവിടെ ദേഹത്തിൻ്റെ നമ്മൾ ദേഹത്തിൽ ചിലർ സമ്പന്നരായിരിക്കാം, ദേഹത്തിൽ ചിലർ ദരിദ്രരായിരിക്കാം അല്ലേ. ദേഹമെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പണം, അല്ലെങ്കിൽ നമ്മുടെ അല്ലേ നമ്മുടെ എന്തുമാത്രം ദേഹത്തിൻ്റെ സൗന്ദര്യം, ഇതൊക്കെ ദേഹത്തിൽ ചിലർ സമ്പന്നരായിരിക്കാം, ചിലർ ദരിദ്രരായിരിക്കാം. ദേഹി വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പൊസിഷൻ അതൊക്കെ അല്ലേ, പൊസിഷൻ അതൊക്കെ അതിലൊക്കെയും ചിലർ സമ്പന്നരായിരിക്കാം, ദരിദ്രരായിരിക്കാം. പക്ഷേ അതല്ല ദൈവം നോക്കുന്നത്. ദൈവം ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ, നാം ആത്മാവിൽ ദരിദ്രരാണോ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ, കാരണം നാം സ്വന്തം നമ്മുടെ ആത്മാവ് താനും ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മുടെ ആത്മാവോട് സംസാരിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം നമ്മൾ കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥയിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ആ സ്വരം കേൾക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുമ്പോൾ അല്ലെ, ആത്മാവിനാൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആ സ്വർഗരാജ്യം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ആ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥയിൽ അല്ലേ, ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ ജീവിപ്പാൻ നമ്മളെ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോഴുണ്ടാകുന്ന ദുഃഖമാണ് അല്ലേ ആ ഒരു ഗൈഡൻസ്. കാരണം അവിടെ ആ ബാലശിഷ്യ എന്ന് പറയുന്നത് ആ ദുഃഖത്തിനെയാണ് പറയുന്നത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും അല്ലേ. കാരണം നമ്മളാ ബാലശിഷ്യ, നമ്മുടെ ആത്മാവിൻ്റെ ഗൈഡൻസ് നമ്മൾ ഏറ്റെടുക്കുവാനും അതിന് പ്രകാരം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലേ, നമ്മൾ ആ ഗൈഡൻസിനൊത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ആശ്വാസം ലഭിക്കും. എന്താണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്, നമ്മൾ അല്ലേ നമ്മൾ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു റേസ് എങ്ങനെ നടത്തണമെന്നാണ് ഈ എബ്രായർ 12 അധ്യായത്തിൽ ഈ ലേഖനം നമ്മളെ എഴുതുന്നത് അല്ലേ. ആകയാൽ നാമും സാക്ഷികളും ഇത്ര വലിയ സമൂഹവും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതും ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മളീ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിച്ചേ പതിയാവും അല്ലേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ ജീവിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ ഓട്ടം നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത്. യോഹന്നാൻ 6:63 പറയുന്നു, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശുക്രിസ്തു പറയുന്നതാണ് അല്ലേ. യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും, യോഹന്നാൻ 6 നമുക്കറിയാം, ആ ശരീരവും രക്തവും തന്നിട്ട് നമുക്ക് പറഞ്ഞിരിക്കുകയാണ് ആ ആത്മാവിനാണ് ജീവൻ, ശരീരമല്ല. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്, വോയ്സ് ഫ്ലഷ് കൗണ്ട്സ് നത്തിങ് ദ വേർഡ് ഹൈ ഹവ് സ്പോക്കൺ ടു യു ദേ ആർ ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്. അല്ലെ, ആ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്, അതിലാണ് ജീവൻ ഇരിക്കുന്നത്. നിങ്ങൾ ജഡത്തെ, റോമർ 8:13 പ്രകാരം പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ജീവിപ്പിക്കും. അതെ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഈ ശരീരത്തെ, അല്ലെ, നമുക്ക് ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഈ ലോക ജീവിതം, ഈ ലോകത്തിൽ ആ ആത്മാവിൻ്റെ ഗൈഡൻസിൽ, ഈ ആത്മാവിൻ്റെ ഗൈഡൻസിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു. അതൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.